ജ്ഞാനത്തിലുള്ള വളർച്ചയാണ് വിശുദ്ധിയിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നത്.
പ്രിയ സ്നേഹിതരെ, നമസ്കാരം. ഒരു ദിവസത്തിന്റെ ആരംഭം എങ്ങനെയായിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ദിവസം മുഴുവനും ആയിരിക്കുന്നത്. ചിലപ്പോൾ ചില അബദ്ധങ്ങളിൽ നാം ചെന്നുപെടുമ്പോൾ ചിലരെങ്കിലും പറയും, ഇന്ന് ഞാൻ ആരെയാണോ രാവിലെ കണ്ടത്. ഇല്ലേ, അതൊക്കെ വെറുതെ എന്നാകിലും ദൈവമുഖം കണ്ട് ദൈവവാക്കുകൾ കേട്ട് ഉണരുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ദിവ്യ സമാധാനം അനുഭവിക്കും. അതെ, ജീവസന്ദേശം വചന പഠന പരിപാടി ശ്രദ്ധിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഓരോ ദിവസങ്ങളും അനേകർക്കും അനുഗ്രഹമാകുന്നു എന്നുള്ളതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രവിക്കാം.
ബൈബിൾ പഠിക്കുവാനുള്ള തങ്ങളുടെ താൽപര്യം കാണിച്ചുകൊണ്ട് അനേകരും എനിക്ക് കത്തെഴുതാറുണ്ട്. വളരെയധികം താൽപര്യത്തോടെ എഴുതുമ്പോൾ അതിനുള്ള മറുപടിയിൽ ഞങ്ങൾ കാണിക്കാറുണ്ട്, ദൈവവചനം പഠിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക എന്നതാകുന്നു. ഇത് വായിക്കുമ്പോൾ പലരും നിരാശപ്പെട്ടു പോകാറുണ്ട്. ഇത്ര ലളിതമാണോ എന്ന് ചിന്തിച്ച് അവർ അതിനെ പുച്ഛിച്ചു തള്ളാറുണ്ട്. എന്നാൽ വാസ്തവം അതുതന്നെയാണ്. ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ അതാണല്ലോ നാം പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ചെയ്യണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കാതിരിക്കുന്നത് അപകടമാണ്. 2 പത്രോസ് 1:9 നാം അത് വായിക്കുന്നു. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 26:18 നാം അത് കാണുന്നു. എബ്രായ ലേഖനത്തിലും 6:4 10:32 നാം അത് കാണുന്നു. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ എന്തെല്ലാം കാണാം എന്നത്രേ തുടർന്ന് പറയുന്നത്. 1, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അറിയേണ്ടതിന്. എഫേസ്യ ലേഖനം 1:18 ഞാൻ വായിക്കുന്നത്. അതെ, കർത്താവിൽ നമുക്കൊരു അവകാശമുണ്ടെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അവന് നമ്മിൽ ഒരു അവകാശമുണ്ടെന്നാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണമായി കനാൻ ദേശമാണ് ഞാൻ കാണുന്നത്. ദേശം ദൈവത്തിന്റേതാണ്. എന്നാൽ അത് ഇസ്രായേൽ മക്കൾക്ക് അവൻ അവകാശമായി കൊടുത്തു. ആ ദേശത്ത് ഇസ്രായേൽ മക്കളെ ആക്കി. എന്നാൽ ഒരു ദിവസം ദൈവം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭരണമേൽക്കുകയും ഇസ്രായേൽ ജാതി ആ ദേശത്തോടുകൂടെ സ്വന്തമാക്കുകയും ചെയ്യും. വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഇന്ന് താങ്കളും ഞാനും ദൈവത്തിന്റെ സഭയാണ്. അവനോടൊപ്പം നാമും ഭരിക്കുന്ന സമയം വരുന്നു. അവൻ നമ്മെ തന്റെ അവകാശമായി സ്വന്തമാക്കും. ഞാൻ അതേക്കുറിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കുവാൻ വളരെയേറെ പ്രയാസമുള്ള ഒരു കാര്യമത്രേ ഇത്. ഇത് യാഥാർത്ഥ്യമാക്കി തരുവാൻ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം വളരെ ആവശ്യമാണ്. പൌലോസ് അതോട് ചേർത്ത് പറയുന്നത് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയുക എന്നത്രേ. സുവിശേഷത്താൽ ദൈവം നമ്മെ വിളിച്ചു. 2 തെസ്സലോനിക്കർ 2:14 നാം അത് കാണുന്നു. വിശ്വാസത്താൽ നാം ആ വിളി കേട്ടു. ആ വിളി കേട്ടു വന്നവരായ നാം വിളിക്കപ്പെട്ടവരാണ്. വിളി നമ്മിൽ അങ്കുരിപ്പിക്കുന്നതാണ് പ്രത്യാശ. വിശ്വാസം വർത്തമാനകാലത്തെ കാണിക്കുന്നു, പ്രത്യാശ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. പൌലോസ് ഇനിയും തന്റെ പ്രാർത്ഥന തുടരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നാം 15 മുതലുള്ള വാക്യങ്ങളിൽ പൌലോസിന്റെ പ്രാർത്ഥനയാണ് കാണുന്നത്. 19 വാക്യത്തിൽ അവൻ പ്രാർത്ഥിക്കുന്നു, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്കുവേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ശക്തിയുടെ സകല പര്യായങ്ങളും അപ്പോസ്തലനിവിടെ ഉപയോഗിക്കുന്നു. 4 പദങ്ങളാണ് പൌലോസ് ഉപയോഗിക്കുന്നത്. ശക്തി, വ്യാപാരം, ബലം, മഹത്വം. പ്രകാശിപ്പിക്കപ്പെട്ട ഒരു ഹൃദയദൃഷ്ടിക്ക് ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം അളവറ്റത് തന്നെയായിരിക്കും. ഈ ശക്തിയെ വർണ്ണിക്കുന്നതിന് പൌലോസ് പദാവലി മുഴുവൻ തിരയുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആരോ പറഞ്ഞു, ആശയത്തിന്റെ ഘനത്താൽ വാക്കുകൾ ഇവിടെ വളയുന്നു എന്ന്. അങ്ങനെ കേട്ടിട്ടുണ്ട്, ആശയത്തിന്റെ ഘനത്താൽ വാക്കുകൾ വളയുന്നു. സുവിശേഷം രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണെന്ന് പറയുന്നു. വിശ്വസിക്കുന്ന നമുക്കുവേണ്ടി വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താലാണ് നാം വിശ്വസിച്ചത്. അതേ ശക്തിയാണ് നമ്മുടെ അനുദിന ജീവിത വിജയത്തിനും ദൈവത്തിന്റെ അനാദി നിർണയപ്രകാരമുള്ള ലക്ഷ്യത്തിൽ നമ്മെ എത്തിക്കുന്നതിനും ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ ശക്തിയുടെ പ്രദർശനത്തെ വിവരിക്കുന്നു. 20 വാക്യം, ഈ ശക്തിയുടെ പ്രദർശനം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്തിരുത്തുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിക്കുവാൻ കഴിവുള്ള ശക്തിയാണ് വലിയ ശക്തി. അത് പുനരുദ്ധാന ശക്തി മാത്രമല്ല, സ്വർഗാരോഹണത്തിനുപോലും കഴിവുള്ള ശക്തിയാണ്. അതെ, ക്രിസ്തുവിനെ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുത്തിയ ശക്തിയാണത്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ കേൾക്കാറുള്ളൂ. ക്രിസ്മസും ഈസ്റ്ററുമൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് നാം കൊണ്ടാടാറുണ്ട്. എന്നാൽ അവയ്ക്ക് ശേഷമുള്ള സംഭവങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല എന്ന് തോന്നുന്നു. ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ക്രിസ്തുവിനെ കൊണ്ടുപോയ ശക്തിയെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? അതത്ര സുഹൃത്ത് ശക്തി. അതിന്റെ അല്പം മാത്രമാണ് നാം കാണുവാൻ പോകുന്നത്. മനുഷ്യനെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകുകയും തിരികെ കൊണ്ടുവരികയും ചെയ്ത ശക്തിയെക്കുറിച്ച് താങ്കൾ ഒന്ന് ചിന്തിക്കുക. അത് ഈ ഭൌമിക ലോകത്തിലെ ശക്തിയാണ്. എന്നാൽ കർത്താവായ യേശുവിനെ പിതാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയ അതേ ശക്തിയാണ് ഇന്ന് ഒരു ദൈവപൈതലിന് ലഭ്യമായിട്ടുള്ളത്. ആ ശക്തിയുടെ വലിമ വിശ്വാസികൾ അറിയണമെന്ന് പൌലോസ് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം അതത്രേ. അവൻ എഴുതി, അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അറിയേണ്ടതിന് എന്ന്, ഫിലിപ്പി ലേഖനം 3:10. ഇനി നമുക്ക് എഫേസ്യ ലേഖനത്തിലെ ഈ ഒടുവിലത്തെ 3 വാക്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. 21 മുതൽ ഞാനൊന്ന് വായിക്കാം. സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ ഉന്നതമായ ചില പ്രസ്താവനകളോടാണ് പൌലോസ് ഈ 1 അധ്യായം അവസാനിപ്പിക്കുന്നത്. സഭ ക്രിസ്തുവിന്റെ ശരീരവും ക്രിസ്തു സഭയുടെ തലയുമാകുന്നു. ഒരിക്കൽ സകലവും അവന്റെ കീഴിൽ ആകുവാൻ പോകുകയാണ്. എബ്രായ ലേഖകൻ അത് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: സകലവും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നൊരുവൻ ഒരേടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിനാൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എബ്രായലേഖൻ 2:8. ഈ കാലത്ത് അവന്റെ കീഴിലുള്ള ഒരേ ഒരു കാര്യം സഭ മാത്രമാകുന്നു. സഭ എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് കാണുന്ന സംഘടനകളെല്ലാം അല്ല യഥാർത്ഥ സഭ, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികൾ. കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിക്കാത്ത, തങ്ങളെ സ്വയം സഭ എന്ന് വിശേഷിപ്പിക്കുന്ന അനേകം സംഘടനകൾ ഇന്നുണ്ട് എന്ന് മറക്കരുത്. ഈ പറഞ്ഞ സഭകൾ പക്ഷവാദം പിടിച്ച് തളർന്നുകിടക്കുകയാണ്. ഒരു ദൈവപൈതൽ കിടക്കയിൽ നിസ്സഹായ അവസ്ഥയിൽ തന്റെ തലച്ചോറ് ശരീരത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നതാണ് ഏറ്റവും പരിതാപകരമായ സ്ഥിതി. ഈ സ്ഥിതിയിലുള്ള അനേകം സഭകളിൽ ഞാൻ പോയിട്ടുണ്ട്. തങ്ങൾ തലയാകുന്ന ക്രിസ്തുവിൽ നിന്നും വേർപെട്ട ശരീരത്തിലെ അവയവങ്ങളാകുന്നു എന്നതുപോലെ ജീവിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ കാക്കുക എന്നത്രേ. സഭയെയും നമുക്ക് സഭയോടുള്ള ബന്ധത്തെയും പൌലോസ് ചിത്രീകരിക്കുന്നത് ശ്രദ്ധിച്ചാലും. 1 കൊരിന്ത്യർ 12:12 ഞാനൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 12:12 ശരീരമൊന്നും അതിനവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നതുപോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. നാം ഇന്ന് കാണേണ്ടത് എന്തെന്നാൽ, തന്റെ സഭയാകുന്ന ശരീരത്തിന്റെ തല ക്രിസ്തുവാകുന്നു എന്നും നാം അവന്റെ കീഴിലാകുന്നു എന്നുമത്രേ. എഫേസ്യ ലേഖനം എഴുതുമ്പോൾ പൌലോസ് സ്വാഭാവികമായി ആസിയിലെ തന്റെ വായനക്കാരെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിലും ഈ 1 അധ്യായം മുഴുവൻ തന്നെ ദൈവത്തോട് ബന്ധപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഉന്നതമായ ആശീർവാദത്തോടെയാണ് പൌലോസ് ആരംഭിക്കുന്നത് എന്ന് നാം കണ്ടു 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ. അവിടെ നിന്നും ഒരു മധ്യസ്ഥതയോടെ അവൻ തുടരുന്നു. ഞാൻ ഈ 1 അധ്യായത്തിന്റെ ആദ്യം മുതൽ പെട്ടെന്നൊരു പ്രാവശ്യം കൂടെ പോകട്ടെ. ഇന്നത്തെ പഠനത്തോടെ ഈ 1 അധ്യായം അവസാനിക്കുകയാണ്. 10 ക്ലാസുകളിൽ 1 അധ്യായം മാത്രം നാം പഠിച്ചു. എല്ലാ അധ്യായവും ഇങ്ങനെ പഠിപ്പിക്കുവാൻ സമയം കാണില്ല. എന്നിരുന്നാലും ഇത് വളരെ പ്രധാനപ്പെട്ടതായതിനാലാണ് ഞാൻ ഇത്രയും സമയം ചെലവഴിച്ചത്. 1 അധ്യായം 2 ഭാഗങ്ങളായി വിഭജിക്കാവുന്നതാണ്. ഒന്നാമത്, ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ പൗലോസ് ദൈവത്തെ വാഴ്ത്തുന്നു. തുടർന്ന് ഈ അനുഗ്രഹത്തിന്റെ നിറവ് കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കണേ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യപരമായ ഒരു ആത്മീക ജീവിതത്തിന് ഇന്നും പൗലോസിന്റെ ഈ മാതൃക പിൻപറ്റുന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതായത്, ക്രിസ്തീയ സ്തുതിയും ക്രിസ്തീയ പ്രാർത്ഥനയും ഒരുമിച്ച് കൊണ്ടുപോകുക. എന്നിരുന്നാലും അനേകരും ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാറില്ല എന്നതാണ് ദുഃഖസത്യം. ചില ദൈവമക്കൾ ഇന്നും പുതിയ പുതിയ ആത്മീക അനുഗ്രഹങ്ങൾ നൽകണേ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ക്രിസ്തുവിൽ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഇവർ ഓർക്കുന്നില്ല. വേറൊരു കൂട്ടർ, സകല അനുഗ്രഹങ്ങളും ലഭിച്ചു കഴിഞ്ഞല്ലോ, ഇനിയും ഒന്നും ചെയ്യേണ്ടതില്ല, എല്ലാം തികഞ്ഞിരിക്കുന്നു എന്ന ചിന്തയിൽ തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുവാനുള്ള തത്രപ്പാടിലാണ്. ഇനിയും ഒന്നും അറിയുവാനില്ല എന്ന ധാരണയിലാണ് അവരുടെ ഈ പോക്ക്. ഈ രണ്ട് കൂട്ടരും സന്തുലിതമായ അല്ല പോകുന്നത്. പൗലോസ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാതൃക. ക്രിസ്തുവിൽ സകല ആത്മീക അനുഗ്രഹങ്ങളും നമ്മുടേതായതിനാൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് നൽകിയിട്ടുള്ളതിന്റെ ഉള്ള അവസ്ഥ അറിവാനായി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. ഈ 1-ാം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിന്ത ത്രിത്വത്തെക്കുറിച്ചുള്ളതാണ്. ഈ 1-ാം അധ്യായത്തിൽ പൌലോസ് തന്റെ വായനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രധാന കാരണം അവൻ അവരെക്കുറിച്ച് കേട്ടതായ ചില കാര്യങ്ങളാണ്. പ്രാർത്ഥനയ്ക്കായി പൌലോസിനെ പ്രചോദിപ്പിച്ചത് അതത്രേ. എഫേസ്യരുടെ വിശ്വാസത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കേട്ടിട്ട് പൌലോസ് പിതാവിന് നിരന്തരമായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുക മാത്രമല്ല, അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതായത്, അവർക്ക് ലഭ്യമായുള്ള ആത്മീക അനുഗ്രഹങ്ങളുടെ യഥാർത്ഥ ആഴങ്ങളിലേക്ക് അവർക്ക് ഇറങ്ങുവാൻ കഴിയേണ്ടതിനാണ് പൌലോസ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള അവന്റെ പ്രാർത്ഥനയുടെ സാരം നിങ്ങൾ അറിയേണ്ടതിന് എന്നത്രേ. 18-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഈ അറിവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും മറ്റ് പ്രാർത്ഥനകളിൽ നിന്നും കുറഞ്ഞതാണ് എന്ന് കരുതരുത് കേട്ടോ. ജ്ഞാനത്തിലുള്ള വളർച്ചയാണ് വിശുദ്ധിയിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നത്. വീണ്ടും ഞാൻ പറയട്ടെ, ജ്ഞാനത്തിലുള്ള വളർച്ചയാണ് വിശുദ്ധിയിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിക്കാത്തൊരു വ്യക്തിക്ക് വിശുദ്ധിയിൽ വളരുക അസാധ്യമാണ്. ദൈവത്തെ അറിയുന്നതിനേക്കാൾ വലിയ അറിവൊന്നും ഈ ലോകത്തിലില്ല, ഒരു മനുഷ്യനില്ല. മനുഷ്യനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിട്ട് തത്വശാസ്ത്രം പറയുന്നത് മനുഷ്യ നീ നിന്നെ തന്നെ അറിയുക എന്നത്രേ. എന്നാൽ ദൈവപ്രേരിതമായ ദൈവവചനത്തിനു മാത്രമേ ദൈവത്തെ അറിയുക എന്ന് പറയുവാൻ സാധിക്കൂ. വെളിപ്പാടില്ലാതെ അപ്രകാരത്തിലുള്ള അറിവ് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ദൈവം തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും എന്നാണ്. പൗലോസിന്റെ ഈ പ്രാർത്ഥന വളരെ അർത്ഥവത്തായതാണ്. എന്റെ വായനക്കാർ മനസ്സിലും അനുഭവത്തിലും അറിഞ്ഞിരിക്കേണ്ട 3 സത്യങ്ങൾ പൗലോസ് ഇവിടെ വിവരിക്കുകയാണ്. അവ ദൈവത്തിന്റെ വിളി, അവകാശം, ശക്തി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. കുറെ കൂടി വ്യക്തമാക്കിയാൽ, അവർ ദൈവവിളിയുടെ ആശ അറിയണമെന്നും അവിടുത്തെ അവകാശത്തിന്റെ മഹിമാദനം അഥവാ മഹത്വം അറിയണമെന്നും അവന്റെ ശക്തിയുടെ വലിപ്പം അറിയണം എന്നും പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം പഠിച്ചതാണെങ്കിലും നമുക്കത് ഒന്നുകൂടിയൊന്ന് നോക്കാം. ഒന്ന്, ദൈവവിളിയുടെ ആശ. ദൈവവിളി എന്നത് നമ്മെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭത്തിലേക്ക് കൊണ്ടുപോകുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും ഇരിക്കുന്നു. നമ്മെ രക്ഷിക്കുവാനായി നാം അവനെ വിളിച്ചപേക്ഷിച്ചു എന്നത് സത്യം തന്നെ. എന്നാൽ നമ്മുടെ വിളി അവിടുത്തെ വിളിയോടുള്ള ഒരു പ്രതികരണം മാത്രമാകുന്നു എന്നോർക്കണം. ഇപ്പോൾ ഉയരാവുന്നൊരു ചോദ്യം, ദൈവം എന്തിനാണ് നമ്മെ വിളിക്കുന്നത്? അവിടുന്ന് ഉദ്ദേശമില്ലാതെ വെറുതെ വിളിക്കുകയല്ല. അവിടുന്ന് നമ്മെ വിളിച്ചപ്പോൾ അവന് ചില ഉദ്ദേശങ്ങളുണ്ട്. അവൻ എന്തിലേക്കോ നമ്മെ വിളിക്കുന്നു. അവൻ എന്തിനൊക്കെ വേണ്ടിയോ നമ്മെ വിളിക്കുന്നു. അവന്റെ വിളിയാലുള്ള ആശ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതത്രേ. 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിളി എന്നത്രേ. ദൈവം നമ്മെ വിളിച്ചു എന്ന വസ്തുതയാൽ നാം ആസ്വദിക്കുന്ന ആ പ്രതീക്ഷയാണ്, ഫലമാണ് ഈ നിങ്ങളുടെ വിളി. ദൈവം നമ്മെ വിളിച്ചു എന്ന വസ്തുതയാൽ നാം ആസ്വദിക്കുന്ന പ്രതീക്ഷയാണ്, ഫലമാണ് നിങ്ങളുടെ വിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സമ്പന്നവും വിവിധ തരത്തിലുള്ളതുമായ ഒരു പ്രതീക്ഷയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നാം ക്രിസ്തുവിനുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. മാത്രമല്ല, ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കും അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. വിശുദ്ധന്മാരായി അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിശുദ്ധ വിളിയാൽ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. ഞാൻ വിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അതെ, ദൈവം നമ്മെ ക്രിസ്തുവിങ്കലേക്കും വിശുദ്ധിയിലേക്കും വിളിച്ചു, സ്വാതന്ത്ര്യത്തിനായും സമാധാനത്തിനായും വിളിച്ചു, മാത്രമല്ല കഷ്ടതയിലേക്കും മഹത്വത്തിലേക്കും വിളിച്ചിരിക്കുന്നു. കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ മൊത്തത്തിലൊരു പുതിയ ജീവിതത്തിലേക്കത്രേ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിൽ നാം സ്നേഹം, അനുസരണം, ക്രിസ്തുവിനെ സേവിക്കുന്നത്, അവനോടും മറ്റുള്ളവരോടുമുള്ള കൂട്ടായ്മ, നമ്മുടെ ഇക്കാലങ്ങളിലെ കഷ്ടങ്ങൾക്കപ്പുറം ഒരു ദിവസം വെളിപ്പെടുവാനുള്ള തേജസ് എന്നിവ അറിയുന്നു. താങ്കളെ അവൻ വിളിച്ചിരിക്കുന്ന പ്രത്യാശ ഇതത്രേ. ഇതറിയുവാനായി നമ്മുടെ കണ്ണുകളെ തുറക്കേണ്ടതിനായി പൗലോസ് പ്രാർത്ഥിക്കുന്നു. അവന്റെ വിളി. രണ്ടാമതായി പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ വിഷയം, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അവർ അറിയേണ്ടതിനത്രേ. ദൈവവിളി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭത്തെ കാണിക്കുന്നു, എങ്കിൽ ദൈവത്തിന്റെ അവകാശം അതിന്റെ അവസാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതിനെക്കുറിച്ച് പത്രോസ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്കുവേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശം എന്നത്രേ. ദൈവമക്കൾ ദൈവത്തിന്റെ അവകാശികളാണ്, വാസ്തവത്തിൽ കൂട്ടവകാശികളാണ്. ഒരു ദിവസം അവിടുത്തെ കൃപയാൽ ഈ പറയുന്ന അവകാശം നമ്മുടേതാകും. അതെങ്ങനെയുള്ളതായിരിക്കുമെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും അത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വാദപ്രതിവാദം നടത്തുവാൻ തുനിയാതിരിക്കുന്നതാണ് ബുദ്ധി. മൂന്നാമത്തെ കാര്യം, ദൈവവിളി ഭൂതകാലത്തിലേക്ക്, അതായത് നാം ക്രിസ്തീയ ജീവിതം ആരംഭിച്ച സമയത്തേക്കും ദൈവത്തിന്റെ അവകാശം അവസാനത്തിലേക്കും വിരൽ ചൂണ്ടുന്നെങ്കിൽ പൌലോസ് അവർക്കായി പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ സംഗതി നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്കാണ്. ഈ പറഞ്ഞതിലാണ് പൌലോസ് തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഇതേക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നതും. അതിന് കാരണമുണ്ട്. ദൈവവിളിയുടെ ഉദ്ദേശം നിറവേറ്റുവാൻ ദൈവശക്തിക്കും മാത്രമേ സാധിക്കൂ. അതുപോലെ സ്വർഗ്ഗത്തിൽ അവൻ നമുക്ക് നൽകുവാൻ പോകുന്ന അവകാശത്തിന്റെ മഹിമാധനം പ്രാപിക്കുവാൻ സുരക്ഷിതരായി നമ്മെക്കൊണ്ടെത്തിക്കുന്നതും ഈ ശക്തിയാണ്. അതില്ലാതെ വിളി കൊണ്ടെന്ത് പ്രയോജനം? അവകാശത്തിന്റെ മഹിമാധനം കൊണ്ടെന്ത് വിശേഷം? ദൈവശക്തി മതിയായതെന്നുള്ളതിൽ പൌലോസിന് ഒരു സംശയവുമില്ല. ആ കാര്യം നമ്മെ ഗ്രഹിപ്പിക്കുന്നതിനായി പൌലോസ് ഉപയോഗിക്കുന്ന പദസമുച്ചയം ശ്രദ്ധേയമാണ്. ദൈവശക്തിയെക്കുറിച്ച് മാത്രമല്ല അവൻ എഴുതുന്നത്, പിന്നെയോ അവന്റെ ബലത്തിൻ വല്ലഭത്വത്തെക്കുറിച്ചും അവൻ പറയുന്നു. നാം അതിന്റെ അളവറ്റ വലിപ്പം അറിയണം എന്നവൻ ആഗ്രഹിക്കുന്നു. അതെ, വിശ്വസിക്കുന്ന നമുക്കുവേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എങ്ങനെയാണ് നാം അറിയുന്നത്? അതെ, അതവൻ പരസ്യമായി നിർവഹിച്ചതാണ്. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലും സ്വർഗാരോഹണത്തിലും നാം കാണുന്നത് അതത്രേ. ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ദൈവീക ശക്തിയുടെ വ്യക്തമായ വെളിപ്പാടായിരുന്നു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യനെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്തതും അവനെ ബന്ധനത്തിലാക്കുന്നതുമായ രണ്ട് ശക്തികളുണ്ടെങ്കിൽ അവ മരണവും ദുഷ്ടതയുമാകുന്നു. മനുഷ്യൻ താൽക്കാലികനാണ്. മരണത്തെ വിട്ടു നിൽക്കുവാൻ മനുഷ്യന് കഴിവില്ല. മനുഷ്യൻ വീഴ്ച സംഭവിച്ചവനാണ്. ദുഷ്ടതയെ അതിജീവിക്കുവാൻ മനുഷ്യനാൽ സാധ്യമല്ല. എന്നാൽ ദൈവം ക്രിസ്തുവിലൂടെ ഇവ രണ്ടിനെയും കീഴടക്കി. ആയതിനാൽ ഇവ രണ്ടിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ അവൻ മതിയായവനാണ്. ആയതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ വിളിക്കുന്നത്. അതുകൊണ്ട് പൌലോസിന്റെ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാന ഘടകം അവന്റെ വായനക്കാർക്ക് ദൈവത്തിന്റെ വിളിയെയും അവകാശത്തെയും ശക്തിയെയും കുറിച്ച് ശരിയായ ഒരു അറിവുണ്ടായിരിക്കണമെന്നത്രേ. പ്രത്യേകിച്ചും ഒടുവിൽ പറഞ്ഞ ദൈവശക്തിയെക്കുറിച്ചുള്ള അറിവ് എത്ര നല്ല പ്രാർത്ഥനയല്ലേ. അവരുടെ ഭൌതിക അനുഗ്രഹങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കാത്തതിനാൽ പൌലോസ് ചെയ്യുന്നത്, അതായത് അവന്റെ പ്രാർത്ഥന ശരിയായതാണോ? അതെ, ഈ പ്രാർത്ഥനയാണ് മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത്. ഈ ഭാഗങ്ങൾ ശരിയായാൽ ജീവിതത്തിന്റെ മറ്റുള്ള വശങ്ങൾ ശരിയാകുമെന്ന കാര്യത്തിൽ പൌലോസിന് സംശയമില്ല. ഈ ഉന്നതമായ ജ്ഞാനമില്ലാത്തതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. അതുകൊണ്ടാണ് പൌലോസ് ഈ പ്രത്യേക പ്രാർത്ഥന തന്റെ വായനക്കാരെ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ തന്റെ ഈ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയുള്ളൊരു മറുപടിയാണ് പൌലോസ് പ്രതീക്ഷിക്കുന്നത്? താൻ വെറുതെ ഒരു അലങ്കാരത്തിനായി ഒരു പ്രാർത്ഥന എഴുതി വച്ചിരിക്കുകയാണോ? വാക്കുകൾ കൊണ്ടൊരു കസറത്ത്. എങ്ങനെയാണ് വിശ്വാസികൾ അറിവിൽ വളരുന്നത്? ചിലർ അതിനുള്ള മറുപടി ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രകാശനം പോലിരിക്കും അറിവ് എന്ന്. അതൊരു വിധത്തിൽ ശരിയാണ്, മുഴുവൻ ശരിയല്ല എന്നോർക്കണം. പൌലോസ് പ്രാർത്ഥിക്കുന്നത് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് വർദ്ധിപ്പിക്കുകയും അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുകയും ചെയ്യും എന്നത്രേ. ഇതിൽ നിന്നും വ്യതിചലിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മുടെ ഉത്തരവാദിത്വം പ്രാർത്ഥിക്കുകയും പ്രകാശനത്തിനായി കാത്തിരിക്കുകയും മാത്രമാണ്. പലരും ഇതിന് നേരെ വിപരീതമായി പ്രവർത്തിക്കാറുണ്ട്. അവർ അവരുടെ മനസ്സുപയോഗിച്ച് ചിന്തിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രകാശനത്തിനായി ഇടം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിനുള്ള അവസരം നൽകാത്ത സ്ഥിതി. പൗലോസ് ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഒന്നാമതായി അവൻ പ്രാർത്ഥിക്കുന്നത് ദൈവശക്തി അറിയുന്നതിനായി തന്റെ വായനക്കാരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം എന്നത്രേ. എന്നിട്ട് അവൻ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്തതിലൂടെ ദൈവം തന്റെ ശക്തി ചരിത്രത്തിൽ തെളിയിച്ചു കഴിഞ്ഞു എന്നത്രേ. അങ്ങനെ ദൈവം തന്റെ ശക്തി ക്രിസ്തുവിൽ വസ്തുനിഷ്ഠമായി വെളിപ്പെടുത്തുകയും ഇപ്പോൾ ഈ വെളിപ്പാട് ഗ്രഹിക്കുവാനായി തന്റെ ആത്മാവിനാൽ നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവിക പ്രകാശിപ്പിക്കലും മാനുഷിക ചിന്തയും അന്യോന്യം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സത്യത്തിന്റെ ആത്മാവില്ലാതെ നമ്മുടെ ചിന്തകളെല്ലാം തന്നെ നിഷ്ഫലമാണ്. എന്നിരുന്നാലും അവന്റെ പ്രകാശനം നമ്മുടെ മനസ്സ് ഉപയോഗിക്കാതിരിക്കുവാനുള്ള ഒരു ഉപാധിയല്ല. ഈ വലിയ സത്യങ്ങളെ ഗ്രഹിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. വിശ്വാസവും യുക്തിയും തമ്മിൽ ചേരാത്തവയാണ്. എപ്പോഴും അവ ശത്രുതയിലാണ് എന്നൊരു ചിന്ത പലപ്പോഴും നമ്മിൽ കടന്നുകൂടാറുണ്ട്. എന്നാൽ അതങ്ങനെയല്ല. ഇവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുവാൻ നാം നിർബന്ധിതരാകും വണ്ണം ഇവ രണ്ടും തിരുവചനത്തിൽ ഒരിക്കൽ പോലും വൈരുദ്ധ്യങ്ങളായി നിന്നിട്ടില്ല. വിശ്വാസം യുക്തിക്കപ്പുറം പോകുന്നു, എന്നാൽ അതിന്മേൽ ചാരിയാണ് നിൽക്കുന്നത്. വിശ്വാസം ഉയരങ്ങളിലേക്ക് കയറുന്ന ഏണിയാകുന്നു യുക്തി. മുൻപോട്ട് കുതിച്ചു ചാടുവാൻ ഉപയോഗിക്കുന്ന സ്പ്രിംഗ് ബോർഡാകുന്നു യുക്തി. അതെ, ദൈവം പ്രദർശിപ്പിച്ച വലിയ ശക്തി ഇന്ന് നമുക്കും സ്വന്തമാക്കാവുന്നതാണ്. ക്രിസ്തുവിൽ ദൈവം പ്രദർശിപ്പിച്ച അതേ ഉയർപ്പിന്റെ ശക്തി നമുക്കായിട്ടിന്നുണ്ട്. അറിവും വിശ്വാസവും അന്യോന്യം ആവശ്യമുള്ള ഘടകങ്ങളാകുന്നു. അറിവിന്റെ ഒരു ഉറച്ച അടിത്തറയില്ലാതെ വിശ്വാസത്തിൽ വളരുക പ്രയാസമാണ്. അറിവ് വിശ്വാസം ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ പ്രയോജനരഹിതമാണ്. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിന് വേണ്ടിയാണല്ലോ പൌലോസ് പ്രാർത്ഥിക്കുന്നത്. വെളിപ്പാടെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. സകല ജ്ഞാനത്തിനും മുഖാന്തരമായിട്ടുള്ളത് വെളിപ്പാടാണ്. ആത്മീയ അറിവാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു ദൈവ പൈതലിന് സകല സത്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രധാന പ്രവർത്തനം എന്ന് കാണുവാനായിട്ട് സാധിക്കും. എത്ര മനോഹരമായിരിക്കുന്നു ഈ ഒന്നാം അധ്യായം തന്നെയല്ലേ. ഒന്നാം അധ്യായം ഇത്രയും മനോഹരമാകുന്നു എങ്കിൽ മുൻപോട്ട് പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശ്രദ്ധയോടെ രണ്ടാം അധ്യായം അടുത്ത ക്ലാസ്സിൽ വായിച്ചിട്ട് വരിക. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുവാനും അത് ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതിനും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങളെ സ്തുതിക്കുന്നു. എഫേസ്യ ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്നും അവിടെ ഞങ്ങളോട് സംസാരിച്ച അതിമഹത്തായ സത്യങ്ങൾക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ വിട്ട് ലോകത്തിന്റെയും ജഡത്തിന്റെയും പിശാചിന്റെയും വഴികളിൽ പോയ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. വാസ്തവമായി നീ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ക്രിസ്തി ജീവിതം നയിപ്പാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അതിനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും. കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ചിന്തിയല്ലോ സ്വന്ത രക്തമേനിക്കായി, ചിന്തിയല്ലോ സ്വന്ത രക്തമേനിക്കായി. കൃപയേ 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 കൃപയേ. ചിന്തും തിരുമേനിയൻ പേർക്കായി, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി. സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞു, സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞു. ബന്ധമില്ലാത്ത ഏഴയെ ഓർത്തു, ബന്ധമില്ലാത്ത ഏഴയോർത്തു. വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും, വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ദൂരത്തിരുന്ന ദ്രോഹിയമേ, ദൂരത്തിരുന്ന ചാരത്തണച്ചിടുവാനേത്തു കഷ്ടം, ചാരത്തണച്ചിടുവാനേത്തു കഷ്ടം. കാരുണ്യനായകൻ കാൽവരിക്കൂശിൽ, കാരുണ്യനായകൻ കാൽവരിക്കൂശിൽ. കാട്ടിയതാം അൻവിതോ അൻവിതോ അൻവിതോ, കാട്ടിയതാം അൻവിതോ അൻവിതോ അൻവിതോ. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ.